ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തോടെ ഈ 40-ാം വെള്ളിയാഴ്ച ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക്, വചന കേൾവിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ 5:50 മുതൽ 10:40 വരെയും 45 വരെയും ഓരോരുത്തരെ കാണുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു. ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് തെളിഞ്ഞു വരും. അങ്ങനെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മുമ്പിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല, അങ്ങനൊരു പ്രതിസന്ധിയിലാണ് ഞാൻ ഇവിടെ കയറി വന്നത്. അത് പറയുമ്പോൾ ആ വ്യക്തി മനസ്സിൽ, ശരീരത്തിൽ, ഭവനത്തിൽ, സാമ്പത്തികത്തിൽ അനുഭവിക്കുന്ന ആ ദുഃഖത്തിൻ്റെ അളവും ആഴവും ഒക്കെ കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടക്കുന്നൊരു ദിവസമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടും. എന്നോട് ഒരു മനുഷ്യൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ വചനം പറയുമ്പോൾ അത് ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നല്ലോ, അതെങ്ങനെയാണ്? നിങ്ങളോട് ഞാൻ പറയാം അതെങ്ങനെയാണെന്ന്. ഞാൻ ഈ ബൈബിൾ വായിക്കാറുണ്ടായിരുന്നു പണ്ട്, പക്ഷേ എൻ്റെ നോട്ടത്തിൽ ഇതെല്ലാം കഥകളായിരുന്നു. ലാസറിനെ ഉയർപ്പിച്ച കഥ, 10 കുഷ്ഠരോഗികളുടെ കഥ, എല്ലാം എനിക്ക് കഥയായിട്ടാണ് തോന്നിയത്. ഒരു കഥ പോലെ ഇത് വായിച്ചപ്പോഴൊക്കെയും എന്നോട് ഈ വചനം സംസാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ എന്നാണോ ഈ വചനം ജീവിതത്തോട് ചേർത്ത് വച്ച് വായിക്കാനും ചിന്തിക്കാനും അത് ഉൾക്കൊള്ളാനും തീരുമാനിച്ചത്, തുടങ്ങിയത് അന്നു മുതൽ ഈ വചനം എന്നോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യമാണ്, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ അച്ഛനും ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമാണ്, ഈ വചനം കേട്ടിട്ടാണ് ഞങ്ങൾ ജീവിതം ആരംഭിക്കുന്നത്, ദയവ് ചെയ്തത് നിർത്തരുത്, ഞങ്ങൾക്കത് വലിയ പ്രതീക്ഷയും ഒത്തിരി പ്രത്യാശയും നൽകുന്നു, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അത് ദൈവത്തിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് പോലും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഇവിടെ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുകയില്ല. അടുത്ത വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ചയാണ്, പിന്നത്തെ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്, പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. പ്രത്യേകമായി ഇത് ദൂരെ നിന്ന് കേൾക്കുന്നവരുണ്ട്, സമീപത്ത് നിന്ന് കേൾക്കുന്നവരുണ്ടാകാം. നിങ്ങൾക്ക് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും സ്കൂളൊക്കെ അടച്ച സമയമാണ്, നിങ്ങൾക്കിവിടെ വരാനും വ്യാഴാഴ്ചകളിൽ വരാനും താമസിക്കാനും ഒരു സാമ്പത്തികമായ ഒരു സഹായവും ഒരു ഫീസും ഇല്ലാതെ ആണ് ഇവിടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണത്തിനോ താമസത്തിനോ യാതൊരുവിധ ഫീസുകളുമില്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും ഇവിടെ വരാം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഇന്നലകളിലും ധാരാളം ആളുകൾ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മെയ് മാസം 15, 16, 17, 18 തീയതികളിൽ നടക്കുന്ന അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ നമ്മളിവിടെ നടത്തുന്നുണ്ട്. ആ ദിവസങ്ങളിലും നിങ്ങൾക്കിവിടെ താമസിച്ചുകൊണ്ട് ധ്യാനം കൂടാൻ സൗകര്യമുണ്ട്. ഈ സമയവും നമുക്ക് പ്രയോജനപ്പെടുത്താം, പ്രാർത്ഥിക്കാം. ഇന്ന് 40-ാം വെള്ളിയാഴ്ചയാണ്. ഈ ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവവചനത്തെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാനൊരു ചെറിയൊരു കാര്യം ഒരു ആമുഖം പോലെ പറയുകയാണ്. ഇന്നലെ ഞാൻ വന്നവരോടത് സൂചിപ്പിച്ചിരുന്നു. അത് ടൈറ്റാനിക് കപ്പലിനെ കുറിച്ചുള്ള ഒരറിയിപ്പാണ്, ഒരു അനുഭവമാണ്, ഒരു വാർത്ത. നമ്മുടെ എല്ലാ ഓർമ്മയിലുള്ളൊരു സംഭവമാണ്, വായിച്ചെങ്കിലും കേട്ടിട്ടുണ്ട്, ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച്. പക്ഷെ അത് പൊട്ടിപ്പോയി, അത് കടലിൻ്റെ അടിയിൽ പോയി. വലിയൊരു സംഭവമായിരുന്നു, അതുണ്ടാക്കിയവരൊക്കെയും വലിയ മിടുക്കന്മാരാണ്, വലിയ ബുദ്ധിയുള്ളവരാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് അതുണ്ടാക്കിയത്. ആ ടൈറ്റാനിക് കപ്പൽ ഉണ്ടാക്കിയ മെറ്റീരിയൽ വിലയുള്ളതാണ്. അതുണ്ടാക്കിയ സംവിധാനങ്ങൾ, നല്ല റൂമുകൾ, ആർഭാടമായ റൂമുകൾ എല്ലാം ഈ ടൈറ്റാനിക് കപ്പലിലുണ്ടായിരുന്നു. അങ്ങനെ ടൈറ്റാനിക് കപ്പലിൽ ആദ്യ യാത്ര സെറ്റ് ചെയ്തപ്പം വലിയ കോടീശ്വരന്മാരും സമ്പന്നരുമാണ് ടിക്കറ്റ് എടുത്ത് കയറിയത്. വലിയ വലിയ ആളുകൾ, സാധാരണക്കാരായ ആളുകളൊന്നും അതിനകത്തില്ല. കപ്പിത്താനുണ്ട്, പിന്നെ അതിൻ്റെ ഈ കപ്പൽ പോകുന്ന റൂട്ട്, ഫ്ലൈറ്റിൻ്റെ റൂട്ടൊക്കെ ക്രമീകരിക്കുന്നത് പോലെ എതിരെയും നമുക്ക് പോകത്തില്ല, റൂട്ടുണ്ട്, അത് ക്രമീകരിക്കുന്നതിൻ്റെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന ആളുണ്ട്. അപ്പോൾ ഈ ടൈറ്റാനിക് കപ്പലിൽ മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ കാലാവസ്ഥ നിരീക്ഷണത്തിലുള്ള ഒരു നിരീക്ഷകൻ ഒരു മെസ്സേജ്, ഒരു സന്ദേശം കൊടുത്തു. ഇപ്പോൾ പോകുന്ന റൂട്ട് അപകടമാണ്, അവിടെ മഞ്ഞു മലകളുണ്ട്, അത് അപകടം സൃഷ്ടിക്കും എന്നറിയിപ്പ് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ചെറിയ മീറ്റിംഗ് നടന്നു എന്നാണ് അതിൽ പറയുന്നത്. പെട്ടെന്ന് അതിൻ്റെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി, എന്നാ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ മെയിൻ ആള്, അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ ഒറ്റ ചിരി ചിരിച്ചു എന്നാണ് പറയുന്നത്. അട്ടഹസിച്ച് പറഞ്ഞു, ഇത് ടൈറ്റാനിക് കപ്പലാണ്, ഇതെന്നാ മെറ്റീരിയൽ കണ്ടാ ഉണ്ടാക്കിയെന്നറിയാവോ? നിങ്ങളപ്പുറത്ത് കാണുന്ന കുഞ്ഞു മഞ്ഞിനെ പേടിക്കാതെ, ഇതെന്ത് ലോഹം കൊണ്ടാ ഉണ്ടാക്കിയെന്നറിയാമോ? കപ്പൽ മുന്നോട്ട് പോട്ടെ, ഇത് ചരിത്രത്തിൽ ഇടം നേടിയ കപ്പലാണ്, ഇതിനൊരു ചുക്കു സംഭവിക്കുകയല്ല, മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയ കപ്പലാണ് മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്ന് ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ കടലിൻ്റെ അടിയിൽ അടിഞ്ഞു കിടപ്പുണ്ട്. വലിയൊരു അപകടം. എന്താ അപകടം ഉണ്ടാകാൻ കാരണം? അവർക്ക് കിട്ടിയ ഒരു മെസ്സേജ് അവർ വില കൽപ്പിക്കാതിരുന്നതാണ്. അതിന് ചെറിയ നിസ്സാരമായിട്ട് അതിനെ കണ്ടത്. ഇത് ടൈറ്റാനിക് കപ്പലാണ്, ഇത് മെറ്റീരിയൽ വേറെയാണ്, ഇത് ഉണ്ടാക്കിയത് വേറെ ആൾക്കാരാണ്, ഇവിടെ എത്ര ബുദ്ധിമാന്മാരുണ്ട്. പിന്നെയാണ് അയാൾ പറയുന്നതനുസരിച്ച് അവിടെ മഞ്ഞുപാളിയുണ്ടെന്ന് പോലും, അവിടെ മഞ്ഞുണ്ടെന്ന് പോലും. ആ മെസ്സേജിനെ വില കൊടുക്കാതിരുന്നപ്പോൾ ആ കപ്പൽ ചെന്ന് ഇടിച്ച് തകർന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സന്ദേശമാണിത്. ചിലരിതിനെ വില കൽപ്പിക്കില്ല, ചിലർ പറയും ഞാൻ അതിനേക്കാളൊക്കെ ഒരുപാട് കണ്ടവനാണ്. ഇയാൾ പറയുന്നതാണോ ഞാൻ കേൾക്കേണ്ടത്? ഇയാളിപ്പോൾ ആരാണ്? ചില ആൾക്കാർ ഇതിനെ വില കൊടുക്കാതിരുന്നതാണ് എവിടെയെങ്കിലുമൊക്കെ ജീവിതം മുന്നോട്ട് പോയി ഇടിക്കാനും തകരാനും പരാജയപ്പെടാനും നഷ്ടപ്പെടാനും ഇടയായത്. ചില ആൾക്കാർ ബിസിനസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, ശ്രദ്ധിച്ചു വേണം കേട്ടോ, ആലോചിച്ചു വേണം കേട്ടോ, പിന്നെ അയാൾക്കെന്നെ അറിയാം, ബിസിനസ് ഞാനല്ല ചെയ്യുന്നത്, നിങ്ങളാ രാജ്യത്ത് പോകേണ്ട കേട്ടോ, മറ്റൊരു വഴിയാണ്, പിന്നെ ആ രാജ്യത്ത് ഇത്ര സാലറി ഓഫർ ചെയ്തിരിക്കുന്നത്. അവർ ചില മെസ്സേജുകൾ കേട്ടപ്പോൾ അതിനെ അവഗണിച്ചതാണ് അതിന്ന് ചെന്ന് ഇടിച്ച് നിൽക്കത്തക്കവത നിൽക്കുന്നത്. ചില ആളുകളോട് അവരുടെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചു വേണം, ശ്രദ്ധിക്കണം, ഈ ബന്ധമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പിന്നെ ഞങ്ങൾ ഇത്ര വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്, ഞങ്ങൾ കുടുംബമായിട്ടൊക്കെ ഇതെല്ലാവരും സെറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ആകട്ടെ, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയുകയാണ് അതെവിടെയൊക്കെ ചെന്ന് ഇടിച്ചു, ഇന്നതിന് പരിക്കു പറ്റി, താളം തെറ്റി, നഷ്ടമുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ് ശ്രദ്ധിക്കണമെന്ന്. ഇവിടെ ഇന്ന് ദൈവവചനം നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നിങ്ങളോട് പറയും, ഈ റൂട്ട് ശരിയല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്ത നിങ്ങളിൽ അപകടത്തിലെത്തും. അങ്ങനെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന മിനിറ്റുകളാണ്, സെക്കൻഡുകളാണ് ഇത്. ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നു, അത് നമ്മുടെ ഇവിടെ ശുശ്രൂഷയ്ക്ക് കൗൺസിലിങ്ങിനൊക്കെ ആളെ വിടുന്ന ആ സഹോദരൻ്റെ കുടുംബമാണ്. അവർ പ്രാർത്ഥിക്കാൻ വന്നത്. എൻ്റെ ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പേര് ബഹ്റിനാണെന്ന് തോന്നുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞെന്ന് തോന്നുന്നു. ആ രാജ്യത്ത് എല്ലാ ജോലിയും ശരിയായി, എല്ലാം റെഡിയായി, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അവിടെ അവരുടെ കുടുംബക്കാർ വരെ ഇടപെട്ട് അവിടെ ഒരു താമസ സൗകര്യം എല്ലാം ക്രമപ്പെടുത്തി. അപ്പോഴാണ് അവർക്ക് ഒരു വെള്ളിയാഴ്ച ഇവിടെ വരണം, പ്രാർത്ഥിക്കണം തോന്നിയത്. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതൊന്നും അറിയാതെ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്കാൾ നല്ലൊരു സ്ഥലത്തേക്കാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. അത് യൂറോപ്യൻ രാജ്യത്തേക്കാണ് നിങ്ങൾ പോകുവാൻ ദൈവം കണ്ടിരിക്കുന്നത് എന്ന് പ്രാർത്ഥനയിൽ പറഞ്ഞു. അവരന്നേരം സന്തോഷത്തോടെയാണ് പോയെങ്കിലും താഴെയുള്ള സഹോദരനോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വരണ്ടായിരുന്നു. ഇവിടെ വന്നത് ഞങ്ങളുടെ സന്തോഷം പോയി, സമാധാനം പോയി. ഈ രാജ്യത്ത് പോകാൻ എല്ലാം സെറ്റായി. എൻ്റെ കുടുംബക്കാരോടെ താമസിക്കാൻ റൂം വരെ എടുത്തിട്ടിരിക്കുകയാണ്. ആകെ ടെൻഷനായിപ്പോയി. ഏത് സമയത്താണാവോ ഇങ്ങോട്ട് വരാൻ തോന്നിയതെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അവരത് പോയില്ല എന്തായാലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോർക്കയുടെ ഒരു ഓഫർ വരുന്നത്, ജർമ്മനിക്ക് പോകാൻ. എത്രയോ പേരെ, 300 പേരെ എടുക്കുന്നു എന്നൊരു ഒരു വരുന്നത്. അപ്പോൾ താഴെ കൗൺസിലിങ്ങിന് വിടുന്ന, ഇന്നും വിട്ടുകൊണ്ടിരിക്കുന്ന ആ ബ്രദർ ഈ വ്യക്തിക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീത ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവരിത് മെസ്സേജ് നോക്കിയിട്ട് പറഞ്ഞു, 300 പേരെ എടുക്കുള്ളൂ, 1000 ആൾക്കാരായത്, ഇതിനിടയിൽ നമുക്ക് വല്ലതും കിട്ടുമോ? 300 പേരെ എടുക്കുന്നിടത്ത് എൻ്റെ പേര് വരുമോ എന്ന് ചിന്തിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ വാട്സപ്പിലിട്ട് തന്ന ആ കാര്യം ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല. 300 പേർക്കല്ലേ ഉള്ളൂ, 30,000 പേരുണ്ടാവും അവിടെ. 300 പേരുടെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാൻ ഞാനല്ല അവർ പറഞ്ഞു. അവർ ട്രൈ ചെയ്തു, വെറുതെ ചെയ്ത് അയാളുടെ വാക്ക് കേട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന് ആ 300 പേരിൽ ഒരാൾക്ക് അവരാണ് ഫ്രീ ആയിട്ട് പഠിക്കാം. അവർ കൊണ്ടുപോകും നോർക്കയുടെ ഒരു, എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ അറിവൊന്നുമില്ല പറഞ്ഞു തരാൻ. പക്ഷേ എന്തായാലും അദ്ദേഹം എന്നോട് എങ്ങനെയാണ് പറഞ്ഞത്, ഇപ്പോൾ അവർ ഭയങ്കര സന്തോഷിക്കുന്നു. അത് അവിടെ പോകാൻ നന്നായി, ഇതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോഴവർക്ക് സന്തോഷമായി. ദൈവം നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ്, ഒരു സന്ദേശം, അത് പെട്ടെന്ന് നമുക്ക് വലിയ സന്തോഷം തോന്നത്തില്ല. എന്താണാവോ പുള്ളി അങ്ങനെ പറഞ്ഞത്, എന്താണാവോ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്, ഞങ്ങളിങ്ങനെ പറയുന്നല്ല ഓർത്തത്. ഇപ്പോൾ ദുഃഖമാണെന്ന് തോന്നിയാലും അത് മറ്റൊരു, അതാണ് ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവത്തെ നോക്കിയവർ
പ്രകാശിതരായി.
ഇരുട്ടായി പോയെന്നാണോ, തകർന്നു പോയെന്നാണോ, അതോ പൊട്ടിപ്പൊളിഞ്ഞു പോയി അവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുവാണെന്നുള്ള, അതല്ല എഴുതിയിരിക്കുന്നത്. ദൈവത്തെ നോക്കിയവർ
പ്രകാശിതരായി,
അവരുടെ ജീവിതം പ്രകാശിതമാകും, അവരുടെ കുടുംബം അങ്ങനെയാകും, അവരുടെ ബിസിനസ് അങ്ങനെയാകും, അവരുടെ വിദ്യാഭ്യാസം അങ്ങനെയാകും. കാരണം ദൈവത്തെയാണ് നോക്കിയത്. ഞാനും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കണ്ണുകളടച്ച് ദൈവത്തെയാണ് നോക്കുന്നത്. ദൈവത്തെ നോക്കി പറയുന്ന കാര്യം അത് അവരുടെ ജീവിതത്തിന് വെളിച്ചമായി മാറും, പ്രകാശിതമായി മാറും. ചേർന്ന് പറഞ്ഞേ ഹാലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹാലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4:35 ഒന്ന് വായിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ചിലർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ ഒന്ന് കേൾക്കുമോ? ഒരാൾ പറയാണ്, 6 എൻ്റെ വീട്ടിൽ ഒരു സമാധാനമില്ല. അത് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാകുക? അപ്പോൾ 6 മാസം മുമ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം 5-6 എന്നും വഴക്ക്, എന്നും ടെൻഷൻ. എൻ്റെ മറ്റൊരു പേരാണ്, 6 നിന്റെ കുടുംബജീവിതത്തെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്നു എന്ന അതിൻ്റെ അർത്ഥം. ചില ആൾക്ക് പറഞ്ഞു, 8-9 ഞാൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആദ്യം കുറച്ച് നാളൊക്കെ നല്ലതായിട്ട് പോന്നു, പിന്നെ എടുത്തടിച്ച് താഴെ വീഴുന്ന പോലാണ് എൻ്റെ ബിസിനസ്സിലെല്ലാം വീണ് തകർന്ന് കിടക്കുന്നത്. എന്നതാണെന്നറിയില്ല, എവിടെ ചെന്നാലും പരാജയമാണ്. അതിൻ്റെ അർത്ഥം 8-9 നിന്റെ ജീവിതത്തെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്നുവെന്നാണ്. അത് ഓരോരുത്തർക്കും ഓരോ കാലം പറയാനുണ്ട്. 5-6 വീട് പണി തുടങ്ങി, എന്തു ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നില്ല, എന്തു ചെയ്തിട്ട് പാസ്സാകുന്നില്ല, എത്ര നാളായി, എത്ര വർഷമായി പരിഹരിക്കപ്പെടാത്ത വിഷയമാണേലും ദൈവത്തിനത് പരിഹരിക്കാൻ ഒരേ ഒരു നിമിഷം മതി.
ആമേൻ. ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഒരേ ഒരു നിമിഷം മതി.
ഞങ്ങൾ വിശ്വസിക്കുന്നു.
കുറച്ചു നേരം മതി.
ആമേൻ.
ആ പ്രശ്നം പരിഹരിക്കാൻ.
ഹല്ലേലൂയ.
പറഞ്ഞു ഹല്ലേലൂയ.
ഹല്ലേലൂയ.
മർക്കോസിന്റെ സുവിശേഷം ഈ നാലാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയാണ്, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സുപരിചിതമാണ്. അപ്പോൾ യേശു ജനിച്ചത് എവിടെയാണ്? യേശു ജനിച്ചത് ആരുടെ വീട്ടിലാണ്? ഒരു തച്ചൻ്റെ വീട്ടിലാണ്. കടലുമായോ വള്ളമായോ കപ്പലുമായോ ബന്ധമില്ലാത്ത ഒരാളുടെ വീട്ടിലാണ് യേശു ജനിച്ചത്. ഇപ്പോൾ ഈ വള്ളം തുകഞ്ഞ് പോകുന്നത് ആരെന്നറിയാമോ? ജനിച്ചപ്പോൾ തന്നെ കടലും വെള്ളവും തിരമാലയും എല്ലാം കണ്ടു വളർന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നമുക്ക്
അക്കരയ്ക്ക്
പോകാമെന്ന് പറഞ്ഞു. കുറച്ച് ദൂരം ചെന്നപ്പോൾ കൊടുങ്കാറ്റ്, തിരമാല. സത്യം പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ സ്റ്റക്കായി. അതായത് കടലും വള്ളവുമായി ബന്ധപ്പെട്ട് PhD ഉള്ളവരാ ഇപ്പൊ വള്ളം തുഴയുന്നത്. ഡിഗ്രി ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരാണ് ഇപ്പം വള്ളം തുഴഞ്ഞു കൊണ്ടുപോകണത് വെള്ളത്തിൽ കൂടെ. ചെറിയ പ്രായം തൊട്ട് വള്ളം തുഴയാനും വെള്ളത്തിൽ കൂടെ നീന്താനും പഠിച്ച ശിഷ്യന്മാർ വള്ളം തുഴഞ്ഞു പോയിട്ട് ഇപ്പോൾ അലറി കാറുമാണ്. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാറ്റും പ്രതിസന്ധിയും കണ്ട് ജീവിതം അങ്ങനെ നശിച്ചു പോകുമോ എന്ന് പേടിച്ചു. എന്നാ മിടുക്കനാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ സ്റ്റക്കായി പോകും. ചില സമയങ്ങളിൽ പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്ന് പോകും. ഒരു തരത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. PhD എടുത്തവന്മാരാ വള്ളം തുഴഞ്ഞു കൊണ്ടുപോണത്, ശിഷ്യന്മാരാണ്. യേശു അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. മുന്നോട്ട് പോകാൻ വയ്യാത്തൊരു കാലം വന്നപ്പോൾ അവരെന്താ ചെയ്തെന്നറിയാമോ? അവർ യേശുവിനെ വിളിച്ച്
ഉണർത്തി പറഞ്ഞു,
ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, ഉറക്കെ പ്രാർത്ഥിച്ചു. ആ പ്രതിസന്ധിയുടെ സമയത്ത് അവിടെ കാണുന്നൊരു പ്രത്യേകതയാണ്, മുന്നോട്ട് പോകാൻ വഴിയില്ല, കാറ്റാണ്, തിരമാലയാണ്, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, തകർന്നു, ഞങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, എന്നാ ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവ സാന്നിധ്യം എഴുന്നേറ്റു.
ആമേൻ.
ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങി. ഇതുപോലെ തന്നെ നിങ്ങൾ എന്നാ മിടുക്കന്മാരായിക്കോട്ടെ, എന്നാ കഴിവുള്ളവരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതവും ഒന്നും മേലാത്ത അവസ്ഥയിൽ പെട്ടുകിടക്കുന്ന ചിലർ പറയില്ലേ, പെട്ടുകിടക്കുവാ ഞങ്ങൾ, കുടുങ്ങിക്കിടക്കുവാ ഞങ്ങൾ, തകർന്നിരിക്കുവാണ് ഞങ്ങൾ. എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്നും ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു.
ഞങ്ങൾ വിശ്വസിക്കുന്നു,
ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞു ഹാലേലൂയ.
ഹാലേലൂയ.
അവർക്ക് പറഞ്ഞു ഹാലേലൂയ.
ഹാലേലൂയ.
ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചാണ് ഞാൻ ഇന്ന് വന്നത്. ഈ വിഷയത്തിൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ വചനം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1:50-51 വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:50-51 വാക്യങ്ങൾ. എന്തു കാര്യമാണ് ഈ വചനം, ശ്രദ്ധയോടെ ഒന്ന് നിങ്ങൾ കേൾക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. 1:50-51 വാക്യം ഒന്ന് വായിക്കാം.
യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു.
അടുത്ത വാക്യം,
എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും.
ആ വാക്യം ഒന്ന് വായിച്ചേ. ഇതിനേക്കാൾ
വലിയ കാര്യങ്ങൾ.
നീ ഇപ്പോൾ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് നീ വിശ്വസിച്ചു. എന്നാൽ ഇതിനേക്കാൾ വലിയവ
നീ കാണും,
നീ നിന്റെ ജീവിതത്തിൽ കാണും. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, നാം ചോദിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും അധികമായി ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവം. ആ ദൈവത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആ ദൈവമാണ് നിന്നോട് പറഞ്ഞത്, നീ പ്രാർത്ഥനയിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട്, ആ പ്രശ്നം മാറി അതിനേക്കാൾ വലിയ നന്മ ജീവിതത്തിൽ നീ കാണും. അടുത്ത വാക്യമോ?
അവൻ തുടർന്നു
സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു,
സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും.
നീ കാണും ഒരു അനുഗ്രഹം, നീ കാണും ഒരു വിടുതൽ, നീ കാണും ഒരു സൗഭാഗ്യം, നീ അനുഭവിക്കും. നീ കാണും ദൈവദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങുന്നതും കയറുന്നതും നീ
കാണും.
ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണും.
ഉറക്കെ
പറഞ്ഞേ ഹാലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹാലേലൂയ. എന്ന് വായിക്കുവാൻ എടുക്കുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:18 മുതലുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ ഇതിനു മുമ്പ് ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വചനം ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ വചനം നിങ്ങളോട് സംസാരിക്കട്ടെ. ഒരു കഥയല്ല ഇത്, ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന സമയമാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:18 വാക്യങ്ങൾ.
പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു.
എപ്പോഴാണ് നഗരത്തിലേക്ക് പോയത്?
പ്രഭാതം.
ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ യേശു
നഗരത്തിലേക്ക്
പോകുമ്പോൾ യേശുവിന് വിശപ്പുണ്ടായി. അപ്പോൾ 19 വാക്യം എന്തു ചെയ്തു?
വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അവൻ അതിന്റെ അടുത്തെത്തി.
ആ വഴിയരികിൽ ഒരു നല്ല ഒരു അത്തിവൃക്ഷം നിൽക്കുന്നത് യേശു കണ്ടു. യേശു ആ അത്തിവൃക്ഷത്തിന്റെ അടുത്തേക്ക് ചെന്നു.
എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല.
അതിൽ കണ്ടത് ഇലകൾ മാത്രമേ കണ്ടുള്ളൂ, ഒരൊറ്റ പഴം പോലും കണ്ടില്ല. നിറച്ച് ഇലയുണ്ട്, പക്ഷെ അതിൽ ഗുണമൊന്നുമില്ല, ഒരൊറ്റ പഴം പോലും ഇല്ല. ഉടനെ യേശു എന്തു പറഞ്ഞു?
അവൻ അതിനോട് പറഞ്ഞു.
അവൻ മനുഷ്യനോടാണോ മരത്തോടാണോ പറഞ്ഞത്?
മരത്തോട്.
യേശു ആ മരത്തോട്, മരത്തോട് പറയാൻ മരത്തിന് കണ്ണും ചെവിയൊന്നും ഇല്ലല്ലോ, മരത്തോട് പറഞ്ഞു,
ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ
ഉണ്ടാകാതെ, ഇനി ഫലമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ.
ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി.
അത്രയും പച്ചപ്പായി നിന്ന അത്തിവൃക്ഷം എന്ത് ചെയ്തു?
ആ നിമിഷം തന്നെ
ഉണങ്ങിപ്പോയി. അപ്പോ ഇത്രയും വലിയ അത്തിവൃക്ഷം ഒരു നിമിഷം കൊണ്ട് ഉണങ്ങിപ്പോവോ? ഇത് കണ്ടപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, ഇപ്പൊ ഒരു 10 മിനിറ്റ് മുമ്പ് പച്ചയോടെ നിൽക്കുന്ന അത്തിവൃക്ഷം ഇത്ര വേഗം എങ്ങനെയാ ഉണങ്ങിപ്പോയത്? ഇവിടെ എല്ലാവരും എന്നെ കേൾക്കാമോ, ഒരത്തിവൃക്ഷം ഉണക്കാൻ എത്ര സമയമെടുത്തു?
ഒരു നിമിഷം.
ഒരു മനുഷ്യനെ അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യനെ എല്ലാം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന ഒരു മനുഷ്യനെ ഉണക്കിക്കളയാൻ, ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം മാറാൻ ഒരു നിമിഷം മതി. എല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ്, ഒറ്റ നിമിഷം കൊണ്ട് ഉണങ്ങിപ്പോയി. ഇങ്ങനെ ഉണങ്ങിപ്പോയി ആരെങ്കിലും പരിചയമുണ്ടോ? ഇങ്ങനെ ഉണങ്ങിപ്പോയി ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട്. അവരൊക്കെ വലിയ മരങ്ങളായിരുന്നു, വലിയ ബിസിനസ്, വലിയ കാറ്, വലിയ യാത്ര, ഭയങ്കര അഹങ്കാരം, ഒന്ന് ചിരിക്കുക പോലുമില്ല. ചെന്ന് നിന്നാലും അവരെല്ലാം പൊട്ടന്മാർ, ഞങ്ങൾ മാത്രമേ ബുദ്ധിമാന്മാരുള്ളൂ എന്ന ഭാവനയിൽ നമ്മളെ കാണും. പക്ഷെ പെട്ടെന്ന് ബിസിനസ്സൊക്കെ തകർന്ന് എല്ലാം നാല് വഴിക്ക് പോയി. നിമിഷ നേരം കൊണ്ട് വലിയ വലിയ ആളുകൾ ഉണങ്ങിപ്പോയി. ചിന്തിച്ച് നോക്കിക്കോ, നമ്മുടെ പരിചയത്തിലുള്ള പല കൊമ്പന്മാരും വമ്പന്മാരും ഒക്കെ ഉണങ്ങാൻ തുടങ്ങി. ബിസിനസ്സിൽ അവരൊക്കെ വലിയ പുപ്പുലി, നമ്മൾ പറയില്ലേ അയാൾക്ക് പുപ്പുലിയാണ്, എന്ത് പുപ്പുലിയാണ്, ഇന്ന് ഉണങ്ങിപ്പോയി. ചിലർ ഭയങ്കര സൗന്ദര്യത്തിൻ്റെ പേരിൽ അഹങ്കരിച്ചവരുണ്ട്. ഈ അത്തിമരം പോലെ ദൈവത്തിന് ഒരു ദൈവം പറഞ്ഞു കൊടുക്കും അവരോട്, എത്ര വലിയവനെയും ഒന്നും ഇല്ലാതാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അടുത്ത കാര്യം കൂടെ കേട്ടിട്ട് ഇത് പൂർത്തിയാക്കാവുള്ളൂ. ഒന്നുമില്ലാത്തൊരുത്തനെ എല്ലാം ഉള്ള ഒരവസ്ഥയിലെത്തിക്കാനും ദൈവത്തിന് ഒരേ ഒരു നിമിഷം.
ഹല്ലേലൂയാ. നിങ്ങൾ
വിശ്വസിക്കുന്നു? ഒരാൾ എനിക്ക് അയക്കുന്ന ഒരൊറ്റ മെസ്സേജ് മതി. ഒറ്റ ജോലിക്കുള്ള ഇന്റർവ്യൂ വരുന്ന ഒറ്റ ആ മെയിൽ മതി, എൻ്റെ ജീവിതം നന്മയിലേക്ക് കയറാൻ.
വിശ്വസിക്കുന്നു?
ഉണങ്ങിപ്പോകാനും കുറച്ചു നേരം മതി. എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, നീ പ്രസംഗിക്കുന്നത് പിശാചിൻ്റെ വചനമാണ്, നീ പ്രസംഗിക്കുന്നത് ഒന്നും ആഴമില്ലാത്തതാണ്, നിനക്കതിന് വല്ല അറിവുണ്ടോ, നിനക്കതിന് വിവരമുണ്ടോ, നിനക്ക് ബുദ്ധിയുണ്ടോ, നിനക്കതിന് പഠിപ്പുണ്ടോ, നിനക്കതിന് വായിക്കാൻ അറിയാമോ? എടാ നീ എങ്ങനെ ഇതൊക്കെ പറയണത് എന്നോട് ചോദിച്ച് കളിയാക്കി അഹങ്കരിച്ച മനുഷ്യനെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു. എന്നോട് പറഞ്ഞത് കൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ബലമായി മുറുക്കപ്പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? എനിക്കൊരു രോഗമുണ്ട്, അത് അല്പം സീരിയസ് ആണ്, എനിക്ക് വേണ്ടി. എന്നോട് കളിയാക്കിയാൾ ഇന്ന് എൻ്റെ കയ്യിൽ മുറുക പിടിച്ച് പറഞ്ഞിരിക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന്. വിമർശിച്ചയാൾ നിനക്ക് നീ പറയുന്നൊക്കെ വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ കയ്യെ മുറുക പിടിച്ച് പറയുന്നു, എനിക്ക് പ്രാർത്ഥിക്കണം, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഡോക്ടർ പറഞ്ഞു, താങ്കൾക്ക് ഈ രോഗമാണെന്ന് ഒരു മെഡിക്കൽ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞപ്പോൾ അത്രയും വലിയ മരം, ആ മനുഷ്യൻ പെട്ടെന്ന് ഉണങ്ങിപ്പോയി, പെട്ടെന്ന് ഉണങ്ങിപ്പോയി. ഉണങ്ങാൻ അധികം സമയം വേണ്ട, ഉണങ്ങാൻ അധികം സമയം വേണ്ട. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ, ഉണങ്ങാൻ ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുന്ന 2 സെക്കൻഡ് മതി, വേണ്ട 1 മിനിറ്റ് മതി. എത്ര കോടീശ്വരനായിക്കൊള്ളട്ടെ, എത്ര വലിയ കാറിലായിക്കോട്ടെ അവിടെ വന്നത്, എത്ര വലിയ മാലയും നെക്ലേസും വസ്ത്രവും വാച്ചും മോതിരവും എല്ലാം ഉണ്ട്, ബാങ്കിൽ ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷെ ഡോക്ടർ പറഞ്ഞു താങ്കൾക്കൊരു മാരക രോഗമുണ്ട്, വളരെ ശ്രദ്ധിക്കണം, താങ്കൾ എത്രയും പെട്ടെന്ന് താങ്കൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകണം, വളരെ സീരിയസ് ആണ്, ശ്രദ്ധിക്കാതിരിക്കരുത്. മുഖമൊക്കെ പെട്ടെന്ന് അങ്ങ് വാടി, കളറൊക്കെ അങ്ങ് പോയി. പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് എന്നെ വെപ്രാളമാണ്, ഡോക്ടർ പറഞ്ഞ 2-1 മിനിറ്റ് സമയം കൊണ്ട് ആ വലിയ കാറേ വന്ന ആ വലിയ അത്തിവൃക്ഷം ആ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് ഉണങ്ങിപ്പോയി. ആ പറഞ്ഞത് കേട്ടപ്പോഴേ ആൾ ഓഫായിപ്പോയി, ഡൗൺ ആയിപ്പോയി. നമ്മളെന്ന മനുഷ്യൻ ഉണങ്ങിപ്പോകാൻ 1 നിമിഷം മതി. ആ കാര്യം കേട്ട് പേടിച്ചിരിക്കരുത്, 1 നിമിഷം കൊണ്ട് ഒന്നും ഇല്ലാത്തൊരുത്തനെ എല്ലാം ഉള്ള അവസ്ഥയിലെത്തിക്കാനും സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും.
വിശ്വസിക്കുന്നു.
ഹല്ലേലൂയ,
ഹല്ലേലൂയ.
ഞാൻ ആ വാക്യം ഓർക്കുവാണ്, ശിഷ്യന്മാർ ചോദിക്കുകയാണ് 20-ാമത്തെ വാക്യം,
ഇത് കണ്ട്,
ഏത് കണ്ട്, ഇത് കണ്ട് ഏത്? കുറച്ചു നേരം മുമ്പ് വരെ വലിയ പന്തലിച്ച് വലിയ സംഭവമാണെന്നും പറഞ്ഞ് അത്തിവൃക്ഷം നിന്നതാണ്. ദൈവം ഉണങ്ങി ഇലയെല്ലാം കൂടെ പഴുത്ത് നിലത്ത് വീഴാൻ തുടങ്ങിയിരിക്കുന്നു, എല്ലാം താഴെ കിടക്കുന്നു. ഇത് കണ്ടു. ഇത് നമ്മളും കാണുന്നുണ്ട് ഇന്ന്, ഇത് നമ്മളും കാണുന്നുണ്ട്. വലിയ വലിയ ആളുകളുടെ തകർച്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, നമ്മളെ പരിചയമോ ബന്ധമൊന്നുമില്ല. പക്ഷെ എവിടെയൊക്കെയോ വലിയ വലിയ ആളുകൾ ഉണങ്ങിപ്പോകുന്നത് പേപ്പറിൽ വായിച്ചിട്ടില്ലേ? നിങ്ങൾ ന്യൂസിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? യൂട്യൂബിൽ ചിലർ വീഡിയോ ഇട്ട് കാണത്തില്ലേ? വലിയ ആളുകളാണ്, എല്ലാ വർഷവും കോടികളുടെ ബിസിനസ്സുള്ള ആളുകളാണ്, പക്ഷെ പെട്ടെന്ന് ഉണങ്ങിപ്പോയി. അതങ്ങനെ തന്നെയാണ് വാർത്തകളിലൊക്കെ വന്നത്. അങ്ങനെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കറിയാം, ഉണങ്ങിപ്പോയി പലരും. അഹങ്കരിച്ച് ചുമ്മാ കിടന്ന് കളിച്ച പലരും വല്ലാതെ ഉണങ്ങിപ്പോയി, ഉണങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. എന്നാ ചോദിച്ചത് നമുക്കറിയാലോ, ഇത് കണ്ട് ചോദിച്ചു,
ആ അത്തിവൃക്ഷം,
ഈ അത്തിവൃക്ഷം
ഇത്ര വേഗം
ഇത്ര പെട്ടെന്ന്
ഉണങ്ങിപ്പോയത് എങ്ങനെ?
അയ്യോ, ഭയങ്കര സംഭവമായിരുന്നു, എന്തോ വലിയ ശകരങ്ങളും ഇലകളും ഒക്കെ ഉണ്ടായിരുന്നു, നിന്നെ അത്തിവൃക്ഷം അല്ലെ, വലിയ വലിയ പുള്ളിയായിരുന്നല്ലോ, പെട്ടെന്ന് ഉണങ്ങിപ്പോയി. നമ്മളാരും ഒരിക്കലും അഹങ്കരിക്കരുത്. ഉണങ്ങാൻ 1 നിമിഷം മതി ഉണങ്ങിപ്പോകാൻ. ഞാനിപ്പോൾ ചിന്തിക്കുവാണ്, ഞാൻ ശുശ്രൂഷ വലിയ സംഭവമാണ്, 1 നിമിഷം മതി ഞാനെന്ന മരം ഉണങ്ങിപ്പോകാൻ, 1 നിമിഷം മതി ഞാനെന്ന വൻ മരം താഴെ വീഴാൻ. ഓരോരുത്തരുടെ ജീവിതവും അങ്ങനെയാണ്. വലിയ വലിയ വൻ മരങ്ങളും നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ കാണാം, വലിയ മരമാണ് പക്ഷെ ഉണങ്ങി നിൽക്കുവാണ്, അത് ഏത് സമയവും താഴെ പോകാം. പല മനുഷ്യരുടെയും ഇന്നത്തെ നില നിൽക്കുന്ന അവസ്ഥ അങ്ങനെയാണ്, ചെതുക്കു പിടിച്ച് ഫോറസ്റ്റിൽ നിൽക്കുന്ന മരം പോലെ, എപ്പോൾ വേണേലും താഴെ പോവാം. താഴെ നിന്ന ആൾക്കാർ അവിടെ നിന്ന് മാറിയേക്കും, ആ ഒരു മരം എപ്പോൾ വേണം താഴെ വീഴാം. വൻമരം ഉണങ്ങാൻ തുടങ്ങി. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നെ കേട്ടേ, ഇത് കേട്ട് എല്ലാവരും പേടിക്കും, എന്ത് വെച്ചാൽ പേടിക്കും, ടെൻഷൻ പോലെ തോന്നും, ദൈവം എന്താ അങ്ങനെ ഉണക്കിക്കളഞ്ഞത്, എന്താ ഉണക്കിക്കളഞ്ഞത്. അടുത്ത കാര്യം, ഒന്നുമില്ലാത്തൊരു കമ്പിനെ, വേര് പോലും ഇല്ലാത്തൊരു കമ്പിനെ വലിയൊരു മരമാക്കി ദൈവം ഒറ്റ ദിവസം കൊണ്ട്, അല്ല ഒറ്റ രാത്രി കൊണ്ട്. സംഖ്യയുടെ പുസ്തകത്തിലുണ്ടത്, സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം, എന്തതിൻ്റെ ഹെഡിങ് വായിച്ചേ, അഹറോൻ്റെ
വടി.
വടി വേരില്ല, വേര് പോലും ഇല്ലാത്ത ഒരു ഉണക്ക കമ്പിനെ ദൈവം ഒരു ബദാം മരമാക്കി മാറ്റി. ഒന്ന് എല്ലാം ഉണ്ടായിരുന്ന വലിയ ഒരു മരത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉണക്കവടിയാക്കി മാറ്റി. അവിടെ ഇവിടെ ഒരു ഉണക്കവടിയെ ഇതേ ദൈവം ഒന്നുമില്ലാതെ ഒരു വേര് പോലുമില്ല, കിളുക്കാൻ വേരേലും വേണ്ടേ, കിളുക്കാൻ മിനിമം വേരേലും വേണ്ടേ, ആ വേര് പോലുമില്ലാത്ത ഒരു കമ്പിനെ ദൈവം ഫലമുള്ള ഒരു ബദാം മരമാക്കി മാറ്റി. വായിക്കണ്ടേ, അറിയണ്ടേ? 17-ാമത്തെ വാക്യത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ സ്പീഡിൽ വായിക്കേണ്ട, നമുക്ക് ഇത്രയും പ്രസംഗിച്ച് തീർക്കണം, ഒരു പ്രശ്നവുമില്ല. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് ഞാൻ നിർത്തും, പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞു കേട്ടു പോവുകയാണ്. 17-ാം അധ്യായം 1-ാമത്തെ വാക്യം.
കർത്താവ് മോശയോട് അരുൾ ചെയ്തു.
ആരാണ് മോശയോട് അരുളി ചെയ്തത്?
കർത്താവ്.
കർത്താവ് മോശയോട് അരുളി ചെയ്തു.
ഇസ്രായേൽ ജനത്തോട് പറയുക.
ഇസ്രായേൽ ജനത്തോട് നീ പറയണം, പറയുക,
ഗോത്രത്തിന്
ഒന്നു വീതം
എല്ലാ ഗോത്ര നേതാക്കന്മാരിൽ
നിന്ന് 12 വടി കൊണ്ടുവരണം. എത്ര എണ്ണം?
12.
12 വടി, 12 കൂടെ തൈകളല്ല, 12 വടി. അതിന് വേരില്ല. അന്നിൽ ഒരെണ്ണം ആരുടെയാണ്? ലേവി ഗോത്രത്തിന്റെ വടിയിൽ
അഹറോന്റെ പേര്,
അഹറോന്റെ ഒരു വടിയിൽ ഒരു പേരെഴുതും. നമുക്കറിയാം, ഒരു ചൂരലേല് വേണമെങ്കിൽ ജോസ്നോ അല്ലെങ്കിൽ വർഗീസ്നോ ഒക്കെ എഴുതാൻ പറ്റും. ഇതുപോലെ ദൈവം പറയുകയാണ്, അഹറോന്റെ വടിയിൽ, അല്ല, ഈ ലേവി ഗോത്രത്തിന്റെ വടിയിൽ അഹറോന്റെ പേരെഴുതുക. പേരെഴുതി എവിടെ കൊണ്ട് വെക്കണം?
സമാഗമ കൂടാരത്തിൽ.
എവിടെയെങ്കിലും അടുക്കളയിലോ പറമ്പിലോ അവിടെ ഒന്നും കൊണ്ടോ, സമാഗമ കൂടാരം, ദൈവ സാന്നിധ്യത്തിൽ നീ കൊണ്ട് വെക്കണം. അതാണ് ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും ഈ നിയോഗ പ്രാർത്ഥനയിൽ പറഞ്ഞത്. കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ ഓരോ വ്യക്തികളും എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ്. ഓരോ കടലാസ്, ഓരോ വടിയാ അത്. അതേലാണ് ഇനി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ നിങ്ങൾ അത്ഭുതം എന്ന പേരിട്ട് വിളിക്കാൻ പോകുന്നത്. ഏത് രാജ്യത്തോ ഏത് നാട്ടിലോ ഏത് സ്ഥലത്തോ ഇരുന്ന് കേൾക്കുന്നവരാകട്ടെ, എഴുതി വെക്കാൻ പറഞ്ഞു. എന്തിനാ എഴുതി വെക്കുന്ന? ഒരു ഊഹം വെച്ചാൽ പോരായിരുന്നോ? നമ്മുടെ ഈ ആലയത്തിലെ ശുശ്രൂഷകളുടെ പ്രത്യേകത, നമ്മൾ എനിക്കിപ്പോൾ ഒരാളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ എഴുതി തരാൻ പറഞ്ഞത്? ഇതാ ബൈബിളിൻ്റെ അടിസ്ഥാനമുണ്ട്. നമ്മൾ ആ വ്യക്തിയുടെ പ്രാർത്ഥന എഴുതി വയ്ക്കുകയാണ്. സമാഗമ കൂടാരം പോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രാർത്ഥന ഉയരുന്ന ഈ അന്തരീക്ഷത്തിൽ എഴുതി വയ്ക്കുകയാണ് ആ പ്രാർത്ഥന. ഈ വ്യക്തി, കർത്താവ് ഇതേ ഇന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ഗുണമുണ്ടോ? എല്ലാം കേൾക്കുക. അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം.
സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷ്യപേടകത്തിന് മുമ്പിൽ നീ അത് വയ്ക്കണം.
നീ അത് കൊണ്ടുപോയി വയ്ക്കണം, പേരെഴുതി കൊണ്ടുപോയി വയ്ക്കണം. തിരുവനന്തപുരത്ത് വന്നവരുണ്ട്, പാലായിൽ നിന്ന് വന്നവരുണ്ട്, കാസർഗോഡ് നിന്ന് വന്നവരുണ്ട്, കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്, ഈ പ്രദേശത്തു നിന്നൊക്കെ വന്നവരുണ്ട്. നിങ്ങൾ ഒരു പേനയൊക്കെ എടുത്ത് എഴുതി സമാഗമ കൂടാരത്തിൽ, അനുഗ്രഹത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന ഈ ആലയത്തിൽ പ്രാർത്ഥനയോടെ കൊണ്ടുപോയി വയ്ക്കുകയാണ്. ദൈവം വച്ചിരിക്കുന്നു, അതുപോലെ വെച്ചു. അടുത്തത്,
ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും.
അപ്പൊ അതിന് വേരില്ല, അതിനൊരു ഒരു വേര് പോലും ഇല്ല. നമ്മൾ ചോദിക്കില്ലേ, ഒരു വേര് പോലും ഇല്ലാത്തത് വേര് പിടിക്കുവോ? ഇതിപ്പോ ഒരു കമ്പാണ്, ഇതിന് വേരില്ല, ഇത് കിളുക്കത്തില്ല, ഇത് കിളുക്കാൻ സാധ്യതയില്ല, ഇത് പച്ചപ്പാട്, ചിലപ്പോൾ ഇത് കിളുക്കുക, പക്ഷേ ഇത് ഉണങ്ങിയതാണെങ്കിൽ ഇത് എങ്ങനെ കിളിർക്കും? ഇതിന് ജീവനില്ല, അത് വെറും ഒരു കമ്പാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും എൻ്റെ ജീവിതം ഇന്ന് ആ കോലത്തിലാണ്. കർത്താവേ, സാമ്പത്തിക മേഖലയിൽ ഉണങ്ങിയ ഒരു ഉണക്ക കമ്പാണ് ഞാൻ. കുടുംബജീവിതം ആരംഭിച്ച് ഇന്നെൻ്റെ അവസ്ഥ ഈ ഉണക്ക കമ്പ് പോലെയാണ്. എനിക്കിനി മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷയുടെ ഒരു വേര് പോലും എൻ്റെ ജീവിതത്തിൽ, ഒരു വേരയിലുണ്ടെങ്കിൽ നമ്മൾ പറയും പിന്നെ കിളുക്കൂന്ന്. ഇത് വേരില്ലെന്ന് മാത്രമല്ല, ഇത് കംപ്ലീറ്റ് ഉണങ്ങിയും പോയി. ഇതിനൊരു പച്ചപ്പെന്ന് പറയണ സംഭവമില്ല. നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ഒരു കാലത്തും കിളുക്കത്തില്ല. പക്ഷെ ദൈവം എന്നാ പറഞ്ഞത്? മണ്ണിൽ കൊണ്ടുപോയി വെക്കാനാണോ പറഞ്ഞത്? സമാഗമ കൂടാരത്തിൽ കൊണ്ട് വെക്കാനാണോ പറഞ്ഞത്?
സമാഗമ കൂടാരം.
കിളുക്കാനാണെങ്കിൽ മണ്ണിൽ കൊണ്ട് വെച്ചാൽ പോരെ? തണുപ്പൊക്കെ കുത്തി വെയിലൊന്നും കൊള്ളാത്ത വിധത്തിൽ വെച്ചാൽ എങ്ങനെയെങ്കിലും കിളുക്കുമെന്ന് വെക്കാം. ഇതുപോലെ ഒരു സ്ഥലത്ത് സൂര്യപ്രകാശം പോലും കിട്ടാത്തൊരു സ്ഥലത്ത് വന്നാൽ ഇവിടുത്തെ ആവിയും ചൂടിൻ്റെ അവസ്ഥയിൽ ഉള്ളതും കൂടെ ഉണങ്ങിപ്പോവല്ലേ ഉള്ളൂ. അത് നമുക്ക് തരുന്നൊരു പാഠമാണ്. ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവസന്നിധിയിൽ എഴുതി വച്ച, അഹറോന്റെ പേരെഴുതി വെച്ച ഉണക്ക കമ്പ് പോലെയാ പലരുടെയും ജീവിതം. അതുകൊണ്ടാ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്നേരം തന്നെ ആ വ്യക്തി കരയാൻ തുടങ്ങിയത്. എന്നോടൊരാൾ ചോദിച്ചു, അല്ല, അവിടെ നിൽക്കുന്ന ആൾ സാധാരണ പോലെ നിൽക്കുകയാണ്. അങ്ങോട്ട് അവിടെ പ്രാർത്ഥിക്കാൻ പോയി, ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആൾ കരയാൻ തുടങ്ങിയല്ലോ. ഒരു മിനിറ്റ് കൊണ്ട് അവർക്കറിയാൻ തുടങ്ങിയത്, അവർക്കറിയാം എൻ്റെ ജീവിതം ഉണങ്ങാൻ തുടങ്ങി, വേര് പോലുമില്ലാത്തൊരവസ്ഥയിലാണ്, എനിക്കൊരു ഭാവി ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുവാണ് പലരും. അതുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞു പോകുന്നത്, സങ്കടപ്പെട്ടു പോകുന്നത്. പ്രതീക്ഷയുടെ ഒരു വേര് പോലും ഇല്ലാത്തവരാണോ നിങ്ങൾ? പ്രതീക്ഷയുടെ പത്ത് പേരൊന്നും വേണ്ട, ഒരു വേര് പോലും ഇല്ല. ആരുടെ മുമ്പിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ അവർ പറയും, ഇത് കിളുക്കൂല, ഇത് ശരിയാകൂല, എങ്ങനെ ശരിയാകാനാണ്, എനിക്കറിയത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് ദൈവസന്നിധിയിൽ കൊണ്ടുവക്ക്, ഒരു വേര് പോലും ഇല്ലെങ്കിലും അതിനെ വളർത്താൻ ദൈവത്തിനറിയാം. ഉണങ്ങിയതിൽ നിന്ന് പോലും ഒരു മരത്തെ കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും. അടുത്ത വാക്യം
അങ്ങനെ നിങ്ങൾക്കെതിരായുള്ള ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പ് ഞാൻ അവസാനിപ്പിക്കും.
എന്തവസാനിപ്പിക്കും?
പിറുപിറുപ്പ്.
എന്താ ഈ പിറുപിറുപ്പ്? പലരും നമ്മളെ നോക്കി ചിരിക്കുമെങ്കിലും പലരും പിറുപിറുത്തോണ്ടായിരിക്കുന്നത്. എന്താ പിറുപിറുക്ക്? ഈവനൊന്ന് രക്ഷപ്പെടുന്ന കാണണം. ഇതാണ് പലരും വേറൊരാൾ പിറുപിറുത്ത്. ഒരാൾ പറഞ്ഞു, ഈവനൊക്കെ രക്ഷപ്പെടിയല്ലേ, ഈവന് ജോലി കിട്ടുന്നോ, ആ വ്യക്തിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നോ, എവിടെ? അതാണ് ബൈബിൾ എഴുതിക്കുന്നത്. പിറുപിറുപ്പ് കൂട്ടുമെന്നാണോ, പിറുപിറുപ്പ് അവസാനിപ്പിക്കുമെന്നാണോ?
അവസാനിപ്പിക്കും.
ആ നമ്മളെ നോക്കി പലരും പറഞ്ഞിട്ടുണ്ട്, ഇവന് ഒരു രാജ്യത്ത് പോകത്തില്ല, ഇവന് ജോലി കിട്ടത്തില്ല, എൻ്റെ വിവാഹം നടക്കൂല, ഇവന് കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ല, ഇവൻ്റെ കുടുംബജീവിതമൊക്കെ തകർന്നു പോകും. അതാണ് പിറുപിറുപ്പ്. ദൈവം എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ എഴുതി വയ്ക്കുമ്പോൾ ആ മനുഷ്യൻ്റെ പിറുപിറുപ്പ് ദൈവം അവസാനിപ്പിക്കും.
ആമേൻ, ആമേൻ.
എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പ്രസംഗിക്കത്തില്ലെന്ന്, എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ധ്യാനമൊന്നും പ്രസംഗിക്കാനുള്ള ഒരു കഴിവില്ലെന്ന്, പ്രാർത്ഥനക്കാർ പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷകർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വചനം പ്രസംഗിക്കുമ്പോൾ പലരുടെയും പിറുപിറുപ്പാണ് ദൈവം അവസാനിപ്പിച്ചത്.
ഹല്ലേലൂയാ.
പിന്നെ ഈ വീട്ടിൽ വളർന്ന ഇവനോ, ഈ വ്യക്തിയോ, ഇവനതിന് പാരമ്പര്യമുണ്ടോ, ഇവന് നല്ല വീടുണ്ടോ, നല്ല കുടുംബക്കാരുണ്ടോ, ഇവനതിന് എന്നാ സ്റ്റാൻഡേർഡുണ്ടോ, ഇവന് വിവരമുണ്ടോ, ബുദ്ധിയുണ്ടോ, ഇവന് കഴകത്തുണ്ടോ, ഇവനും അതിന് വലിയ എന്തെങ്കിലും ഉണ്ടോ? ഇന്നും പലരും പിറുപിറുക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത, മനുഷ്യൻ പിറുപിറുക്കുന്നതല്ല ജീവിതത്തിൽ വരുന്നത്, മനുഷ്യൻ്റെ പിറുപിറുപ്പ് അവസാനിപ്പിക്കും. പക്ഷെ അത് എവിടെയെങ്കിലും ഇരുന്നാൽ പോരാ, അത് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിലേ അവസാനിക്കുള്ളൂ. ഞാൻ എൻ്റെ ഒരു വിഷയം ദൈവസന്നിധിയിൽ എഴുതി വെച്ചതാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പലരും ചുറ്റും പിറുപിറുത്തോണ്ടിരിക്കും, കൂടെ നിൽക്കുന്നവർ അതിനപ്പുറം പിറുപിറുക്കും. മനുഷ്യൻ എപ്പോഴും ഡൗൺ ആകുന്ന എപ്പോഴെന്നറിയോ, അവൻ്റെ പിറുപിറുപ്പ് കേട്ട് ഇവൻ ഓഫായി പോവും. അപ്പുറത്തോ പിറുപിറുക്കുന്നത് കേട്ടിട്ട് അവൻ ഡൗൺ ആയി പോവും, എന്നിട്ട് ആകെ ഡെസ്പായിട്ടിരിക്കും, എന്നിട്ട് പറയും ഞാനിതിനെ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് നെഞ്ച് തല്ലി ഇങ്ങനെ ശരീരത്തിനുണ്ട് കൈ അടിച്ച് കരഞ്ഞോണ്ടിരിക്കും. പക്ഷെ വിശ്വസിക്കുന്നവൻ പറയും, അവരെന്തെങ്കിലുമൊക്കെ പിറുപിറുക്കട്ടെ, അവർക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയട്ടെ, ഈ ഇതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെ കേട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ നിൽക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. ഒരു വേരില്ലേലും ഞാൻ കിളിർക്കും. ഒരു വേരും വേണ്ട, അതിന് നിനക്ക് വേരുണ്ടോ? വേര് വേണ്ട. വേരില്ലാത്ത ഒരു ഉണക്ക കമ്പിനെ വലുതാക്കാൻ ദൈവത്തിന് പറ്റുമെന്ന് ഞാൻ ബാക്കി പറഞ്ഞു. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ വിഷയം, ഞാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആദ്യം കേട്ടത് കേട്ട് പലരും ചേടിച്ച്, ദൈവം എന്നെ ദൈവം ആരെയും ദൈവവും ഉണക്കി കളയുമൊന്നും ഇല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഓരോ കമ്പുകളാണ്, നിങ്ങളെ ദൈവം കുറച്ചുകൂടി ഉണക്കി അടുപ്പി വെക്കാനല്ല, നിങ്ങളെ വളർത്താനും ഫലം കായ്ക്കത്തക്ക വിധത്തിൽ എത്തിക്കാനുമാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി.
ഞങ്ങൾ വിശ്വസിക്കുന്നു.
കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, നീ ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾ ധ്യാനത്തിനൊക്കെ പോക്ക് നിർത്തിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല, അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ ഒരു ഉണക്ക കമ്പായിട്ട് നിനക്ക് നിന്നെ തന്നെ തോന്നിയാലും നിന്നെ വളർത്തുമെന്നാണല്ലോ ദൈവം പറയുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിയത് ആ വാക്കിൽ നിന്നാണ്. ആ വാക്കിൽ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരാം. എനിക്ക് ആ വാക്യം, മനുഷ്യൻ്റെ പിറുപിറുപ്പ് ദൈവം അവസാനിപ്പിച്ചു, അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ചിലപ്പോൾ ചിലരൊക്കെ കടബാധ്യതരൊക്കെ ഇരിക്കുക, അപ്പം നിങ്ങളോട് ചിലർ കൂട്ടി, അവനോ അവൻ കടങ്ങി അവൻ്റെ ഇപ്പം ജപ്തി ചെയ്ത് പോവുള്ളൂ, അവനോ രക്ഷപ്പെടത്തില്ല, അവൻ്റെ സ്ഥലമോ വിൽക്കത്തില്ലത്, അത് അവൻ്റെ പിറുപിറുപ്പാണ്. അത് കേട്ടിട്ട് ഡൗൺ ആയിട്ടിരിക്കരുത്. ദൈവം പറയുകയാണ്, ആ വടി നീ സമാഗമ കൂടാരത്തിൽ കൊണ്ടോ എഴുതി വയ്ക്ക്, എഴുതി വയ്ക്ക്, എന്നിട്ട് ആ വിഷയത്തിനുണ്ട് നീ പ്രാർത്ഥിക്ക്. അത് അവിടെയുള്ള സകല ജനങ്ങളുടെയും പെറുപെറുപ്പ് അവസാനിപ്പിക്കും.
ആമേൻ.
ആരവസാനിപ്പിക്കും? ദൈവം അവിടെ ഇടപെടും. ആ വാക്യം ഒന്നും കൂടെ വായിക്കാമോ?
ഇസ്രായേൽ
ജനത്തിന്റെ പെറുപെറുപ്പ്
ഞാൻ അവസാനിപ്പിക്കും.
ആരാ ഞാൻ? ദൈവം. ഞാൻ ആ കാര്യം കൈകാര്യം ചെയ്തോളൂ. ഞാൻ ആ കാര്യം ഇടപെട്ടോളൂ. നീ ധൈര്യമായിട്ടിരിക്കുക, നീ ധൈര്യമായിട്ടിരിക്കുക. അവർ പിണങ്ങി, ഇവർ മിണ്ടുന്നില്ല, അവർ ചിരിച്ചില്ല, അവർ നോക്കിയില്ല, അവരത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. അങ്ങനെ വേഗം വാടാതിരിക്കുക. നിന്നെ ദൈവം മനുഷ്യന്റെ പേറുപെറുപ്പ് അവസാനിപ്പിച്ച് അവരുടെ മുമ്പിൽ നിന്നെ വളർത്തും. ഒരു നിമിഷം കൊണ്ട്. അടുത്ത വാക്യം, അടുത്ത വാക്യം, ഏഴാമത്തെ വാക്യം.
സാക്ഷ്യകൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു.
ആ വാക്ക് കേട്ടു, വേര് പോലും ഇല്ലാത്ത ഒരു വടിക്കഷ്ണത്തെ സാക്ഷ്യകൂടാരത്തിൽ. ഇനി ഞാനാണ് മോശമെങ്കിൽ ചിലപ്പോ വക്കത്തില്ല, ഞാനാണേ പറയും പിന്നെ കർത്താവേ കിളുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ആ മണ്ണി കൊണ്ടതാണ്, അല്ലാതെ ഈ സിമെന്റ് തറയെ കൊണ്ട് വെച്ചാൽ മരം കിളുക്കുമെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഒന്നാമത് ഇത് വാടിക്കോലി ഉണങ്ങിയിരിക്കുന്നതാണ്. മോശ അതൊന്നും തകൃതിയായിട്ടോ ഒന്നും ചിന്തിച്ചില്ല. ആ വടി സാക്ഷ്യകൂടാരത്തിൽ കൊണ്ടുപോയി വെച്ചു. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയണ്ടേ? എട്ടാമത്തെ വാക്യം.
പിറ്റേ ദിവസം,
നെക്സ്റ്റ് ഡേ, അതാണ് പിറ്റേ ദിവസം. അടുത്ത ദിവസം
മോശ സാക്ഷ്യകൂടാരത്തിലേക്ക്,
മോശ ആ സാക്ഷ്യകൂടാരത്തിൽ ചെന്നു. മോശ സാധാരണ പോലെ അതേ സ്ഥലത്ത് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള
അഹരോന്റെ വടി,
വടി
മുള പൊട്ടി.
ഏ, മുള പൊട്ടി? വേരില്ലാത്തത് എങ്ങനെ മുള പൊട്ടും? ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രസംഗിച്ചതിനും ഒരു മുളയെ കുറിച്ചാണ്. ഇത് ഒരു ശതമാനത്തിന്റെ 4000 കോടി സാധ്യത പോലും ഇല്ല. എന്തിന്? ഉണക്കവടി മുള പൊട്ടാൻ. ആ ഉണക്കവടിയെ കണ്ടിരുന്ന എല്ലാവരും എന്തൊക്കെയാ പറഞ്ഞേ? നിന്നോട് അന്നേ പറഞ്ഞല്ലടാ വേണ്ടാത്ത പരിപാടിക്ക് പോകണ്ടെന്ന്. നിന്നോട് അന്നേ പറഞ്ഞല്ലേ നീ ചെയ്യരുതെന്ന്. അതല്ലേ നീ ഇങ്ങനെ ആയത്? സാക്ഷ്യമല്ല സാധ്യ. ഇത് കാര്യം ഓർത്തേ, ഇന്ന് ഒരു ഉണക്കവടി പോലത്തെ നിലയിലാണ് ജീവിതമെങ്കിലും അവിടെ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ഒരു പുതിയ മുളയെ കൊണ്ടുവരാൻ ദൈവം ഇന്നും സർവശക്തനാണ്.
ഞങ്ങൾ വിശ്വസിക്കുന്നു.
പക്ഷെ ഒരു കാര്യമുണ്ട്, വിമർശിച്ചും കുറ്റം പറഞ്ഞും കളിയാക്കിയും എല്ലാത്തിനും ഇഷ്ടക്കേടും വിമർശനവും പറഞ്ഞ് ഇവിടുന്ന് ആ 10 കിലോമീറ്റർ അപ്പുറത്തിരുന്നാൽ ഇത് കേൾക്കൂന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇതുപോലുള്ള ദൈവ സാന്നിധ്യത്തിന്റെ സാക്ഷ്യകൂടാരങ്ങളിലാണ് ഈ ഉണങ്ങിയ സമയത്ത് എത്തിപ്പെട്ടതെങ്കിൽ അത് ഉണക്ക മരത്തിന്റെ കഥയായിരിക്കില്ല പറയുന്നത്. അത് തന്നെ ഒരു സാക്ഷ്യം പറയാൻ ഇടവരത്തക്ക വിധം അതിനെ ദൈവം വളർത്താൻ തുടങ്ങും.
ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയാ ചേർന്ന് പറഞ്ഞ്
ഹല്ലേലൂയാ.
അടുത്ത വാക്യം, അടുത്ത വാക്യം. അത് കിളിർത്തു, അത്
മുള പൊട്ടി.
മുള പൊട്ടി, ഓരോ സ്റ്റെപ്പ് കേട്ടേ, അത് മുള പൊട്ടി,
പൂത്ത് തളിർത്ത്.
ദൈവമേ, ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കാര്യം നടക്കുമോ? മുമ്പേ വലിയൊരു മരം ഒറ്റ സെക്കൻഡ് കൊണ്ട് പുള്ളി ഉണക്കി കളഞ്ഞു. ഇവിടെ ദൈവം ഒന്നുമില്ലാത്തൊരു കമ്പിനെ ഒറ്റ ദിവസം കൊണ്ട് വളർത്തി, ഒറ്റ രാത്രി കൊണ്ട് വളർത്തി. ഇപ്പോൾ അതേ പൂത്തു, അത് ആ കമ്പ് പൂത്തു. പൂത്തു
തളിർത്ത്,
പൂത്തു തളിർത്ത്,
ബദാം പഴങ്ങൾ കായ്ച്ചു.
ബദാം അത് പഴമായി, അത് പറിച്ച് തിന്നാൻ പാകത്തിന് അതിൽ പഴങ്ങളായി. ഇത് എവിടുന്ന് ആരംഭിച്ചത്? ഉണക്ക കമ്പേന്നാണ്. അപ്പുറത്ത് നിന്ന മരം എല്ലാം തികഞ്ഞ് വലിയ സംഭവമായിരുന്നു, അതൊറ്റ നിമിഷം കൊണ്ട് ഉണങ്ങിപ്പോയി. ഇതൊന്നും സാധ്യമല്ലാത്തൊരു ഉണക്ക കമ്പിനെ ദൈവം ഫലം കായ്ക്കുന്ന മരമാക്കി മാറ്റി. ഒരു സാധ്യതയില്ലാത്തടത്തുന്ന ദൈവം ഒരു സാധ്യ ഒരു കാര്യത്തെ വളർത്തിക്കൊണ്ടുവന്നത്, ഒരു സാധ്യതയും ഇല്ലാത്തടത്തു നിന്ന ഈ വളർച്ച ദൈവം കൊണ്ടുവന്നത്. നിങ്ങൾ പറയില്ലേ, ഞാൻ പണ്ട് പറഞ്ഞൊരു വാക്ക് നമ്മൾ ചിലരോടൊക്കെ ചോദിക്കും, എടാ ഞാനൊക്കെ രക്ഷപ്പെടുവോ? നീ രക്ഷപ്പെടുവെന്നില്ല, നിന്നെക്കാ മുടക്കന്മാർ രക്ഷപ്പെട്ടിട്ടില്ല, പിന്നെയാണോ നീ രക്ഷപ്പെടുന്നു? അതോടെ നമ്മൾ ഉണങ്ങിപ്പോവും. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, എനിക്ക് സാധിക്കുമോ? എന്നോട് ആരും പോസിറ്റീവായിട്ട് മറുപടി പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഇന്ന് പോസിറ്റീവായ കാര്യം അനുഭവിക്കുന്നുണ്ട്. ഞാൻ എനിക്കറിയാം ഈ വടി കിളിർക്കുമെന്ന്. ഇന്നും എൻ്റെ അടുത്ത് വരുന്ന ചില ജീവിതങ്ങൾ ഉണങ്ങിയതാണ്, വേര് പോലുമില്ല. പക്ഷെ പ്രാർത്ഥിച്ചു, ദൈവം പറയുന്നത് മുള പൊട്ടി വളരുമെന്നാണ്. അവരിത് വിശ്വസിക്കത്തില്ല. ചിലപ്പോൾ അത് മക്കളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ നാളെ തുടങ്ങാൻ പോകുന്നൊരു ബിസിനസ്സായിരിക്കും, ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്നൊരു ഭാഗ്യമായിരിക്കും. അതെങ്ങനെയാ മുള പൊട്ടി വളരുന്നതെന്ന് ഇന്നേ കൂട്ടി പറയാനൊക്കത്തില്ല. പക്ഷെ ദൈവം കാണിച്ചു തരും. ആ മനുഷ്യന്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ നീ വിഷമിക്കും, നിങ്ങൾ വിഷമിക്കുമെന്നും വേണ്ട കേട്ടോ, സാഹചര്യങ്ങളൊക്കെ മാറിക്കോളും. ഞാൻ ഇന്ന് ചിലരോട് പറഞ്ഞില്ലേ കലക്കവെള്ളമാണേലും തെളിയൂന്ന്? ഒരിക്കലും കലക്കവെള്ളം 24 മണിക്കൂറും 12 മാസവും കലങ്ങി കിടക്കത്തില്ല. എത്ര കലങ്ങി ആന ഇറങ്ങി ഇളക്കി തീരെ കലങ്ങി കിടക്കുന്ന വെള്ളമാണെങ്കിലും മൂന്ന് ദിവസം കഴിയുമ്പം പനിനീര് പോലെ അങ്ങ് തെളിയും.
ആമേൻ.
നമ്മളോർക്ക് മൂന്ന് ദിവസം മുമ്പ് ഇതെങ്ങനെ കിടന്ന വെള്ളമാ, ഇപ്പം നല്ല തെളിഞ്ഞ് കുടിക്കാൻ പാകത്തിന് കിടക്കുന്നു. അത് തെളിഞ്ഞതാ ജീവിതവും. അങ്ങനെയൊക്കെ തന്നെയാണ് ചില കലക്ക മറിഞ്ഞലുകൾ കണ്ട് ജീവിതം എന്നും ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് പോകാൻ വരട്ടെ, തെളിയും, ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, ചെളിയടിയും വെള്ളം തെളിയും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നോക്കൂ, ഈ വാക്യങ്ങൾ മറക്കരുത്, ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യം കണ്ടത് എന്നതാ? വലിയൊരു മരം. യേശു പറഞ്ഞു ഉണങ്ങിപ്പോട്ടെ, ഇതിൽ ബലമൊന്നുമില്ല. ആ നിമിഷം തന്നെ ഈ സംഭവം ഉണങ്ങിപ്പോയി. ഒരു ചേട്ടൻ പറഞ്ഞു എൻ്റെ കൊച്ച് കാനഡയിലാണ്. ആ കൊള്ളാം. അവർക്കവിടെ പി ആർ കിട്ടി. ഞങ്ങൾക്ക് പൈസയുടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, പൈസയുടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. മക്കളിങ്ങനെ മാസാമാസം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല സുഹൃത്തെ, താങ്കൾക്കൊരു കുഞ്ഞു രോഗം വന്നാൽ മതി, തോട്ടിലെ വെള്ളം പോലെ ആ പൈസയൊക്കെ പോകാൻ. കൊച്ചു കാനഡയിലാണ്, കൊച്ചു യു എസിലാണ്, കൊച്ചു ഓസ്ട്രേലിയയിലാണ്. മാസാമാസം പൈസ ഇങ്ങനെ വരുക, ഞങ്ങൾക്കൊന്നിനും ഒരു കുഴപ്പമില്ല. അങ്ങനൊന്നും പറഞ്ഞ് അഹങ്കരിക്കരുത്. ദൈവം തന്നതാ എല്ലാം. ഉണങ്ങിപ്പോകാൻ ഒരു നിമിഷം മതി, ഒരു രോഗം മതി, ഒരു കുഞ്ഞു പ്രശ്നം മതി, അങ്ങനെ നിന്നതും പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ. എൻ്റെ പ്രസംഗമൊന്നും ആവശ്യമില്ല ഇതിന്, ഇത് മനസ്സിലാക്കാൻ. നിങ്ങളറിയാവുന്ന എത്രയോ പേരുടെ ജീവിതമാണ് വല്ലാതെ ഉണങ്ങിപ്പോയത്. മൂന്നും നാലും വണ്ടി വീട്ടുമുറ്റത്ത് കിടന്ന ആൾക്കാരെ അറിയാം. ഇന്ന് മൂന്നും നാലും വണ്ടി, ചെറിയ വണ്ടിയിലൊന്നും അവർ കയറത്തില്ല. ചെറിയ വണ്ടി അവർ പറയും, അയ്യോ. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, അയ്യോ ഇത്രയും മൂട്ട പോലത്തെ വണ്ടിയിലാണോ നിങ്ങൾ ജീവിക്കുന്ന നടക്കുന്നതെന്ന്. അവർ ചെറിയ കാറിനെ വിളിക്കുന്നത് മൂട്ട എന്നാണ്. നമ്മുടെ സാധാരണക്കാരൻ ഇന്നോവയാണ്, ഈ ആൾട്ടോ കാർ എന്നാണ് പറയണത്. സാധാരണക്കാരന് വലിയ വണ്ടിയാണ് ഇന്നോവ പോലത്തെ വണ്ടിയാണ്. ആ കാറ് വലിയ കാറുണ്ടായപ്പോൾ അയാൾ പറയാണ്, അയ്യോ ഈ മൂട്ടയ്ക്കകത്താണോ നിങ്ങൾ നടക്കുന്നത്, ഈ മൂട്ടയ്ക്കകത്ത് നിങ്ങൾ എങ്ങനെ പോകും, ഇത് ഓടി അവിടെ എത്തുവോ. ഈ പറഞ്ഞു നടന്ന ആൾക്ക് ഇന്ന് അതുപോലും ഇല്ല. ഇന്നാൾ വേറൊരാൾ വണ്ടി നിർത്തി കയറ്റിയാലേ കയറുള്ളൂ, പള്ളിയിൽ പോകും, ചേട്ടാ കയറിക്കോ എന്ന് പറയുമ്പോൾ പുറകെ കയറി ഇരിക്കും. പണ്ട് വലിയ ആളായി ഉണങ്ങിപ്പോകാൻ ഒരു നിമിഷം മതി. പക്ഷേ ഉണങ്ങിപ്പോയ അവസ്ഥയിലുള്ള ഒരു കമ്പനെ ദൈവം നല്ല ബദാം പഴങ്ങൾ കായ്ക്കത്തക്ക എത്തിക്കാനും ഒറ്റ രാത്രി മതി. രണ്ടിനും ദൈവം എടുത്ത സമയം ഏകദേശം തുല്യമാണ്. ഹല്ലേലൂയ. നമ്മളെന്തിനാ ഇവിടെ വന്നെന്നറിയാമോ? ഈ വചനം കേൾക്കാൻ. ഉണങ്ങിപ്പോ എൻ്റെ ജീവിതത്തെ ദൈവമേ അങ്ങ് തന്നെ ഇടപെട്ടൊന്ന് വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഉണങ്ങിപ്പോകുമെന്ന് പറയാനല്ല വന്നത്, നിങ്ങളെ വളർത്തുമെന്ന് പറയാനാണ്. അഹങ്കരിക്കരുത്, അഹങ്കാരമായാലാണ് ഉണങ്ങുന്നത്. പക്ഷെ ദൈവസന്നദ്ധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുന്നവനെ ദൈവം വളർത്തും, മുള പൊട്ടി വളർത്തും. ഇവിടെ ഇരിക്കുന്ന ചിലർ ജീവിതത്തിന്റെ ഗ്രാഫ് വരച്ച് നോക്കിക്കേ. സ്ഥലം വിൽക്കാൻ അധികം ഒന്നുമില്ല, മുഴുവൻ കടവാണ്, മക്കളെ പഠിപ്പിക്കാൻ വഴിയില്ല. ഇതെല്ലാം കൂടെ നോക്കിയിട്ട് പറയും, ഇനി ഒരു സാധ്യതയും കാണുന്നില്ല, വേര് പോലും ഇല്ലാത്ത ജീവിതമാ എൻ്റേത്. സാരമില്ല, ദൈവത്തിന് വേര് പോലും ഇല്ലാത്ത നിന്റെ ജീവിതത്തെ കിളിർത്തിക്കൊണ്ടിരാൻ പറ്റും. ഒരാൾ പറഞ്ഞു, അച്ഛോ എൻ്റെ വീട് ഇന്ന സ്ഥലത്തായിരിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്കും എനിക്കും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും അറിയില്ല. എൻ്റെ മക്കളൊക്കെ രക്ഷപ്പെടുമോ? എനിക്കൊരു പ്രതീക്ഷ കാണുന്നില്ല, ഒരു വേര് പോലും ഇല്ല. പക്ഷേ എഴുതി വെച്ച് പ്രാർത്ഥിക്ക്. അതിനും ദൈവമാണ് മാറ്റം വരുത്തുന്നത്. ഈ മരത്തെ, ഈ കമ്പിനെ കിളിർപ്പിച്ചതാരാ?
ദൈവം.
ഈ മരത്തെ കിളിർപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചതാരാ?
ദൈവം.
ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ സാഹചര്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ ദൈവത്തിന്, ദൈവം തമ്പുരാന് സാധിക്കും.
ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഹല്ലേലൂയ,
ഹല്ലേലൂയ.
അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഈ ദിവസം നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവം എന്താണെന്നറിയില്ല, എൻ്റെ കാര്യം ഒന്നും ശരിയാകുന്നില്ലല്ലോ. ശരിയാകും. എൻ്റെ കാര്യം ഒന്നും നടക്കുന്നില്ലല്ലോ. നടക്കും. ദൈവം നടത്തി തരും. ഈ ഉണങ്ങിയ അവസ്ഥയൊക്കെ മാറും. ഇതുപോലൊരു സമർപ്പണമേലും മതി. ഒന്ന് കരങ്ങളെ ഉയർത്തി ഉറക്കി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ,
ഹല്ലേലൂയ.
ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ,
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 ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 40-ാം വെള്ളിയാഴ്ച ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും ഒക്കെ ദൈവം തന്ന അവസരമാണ്. നമ്മൾ പ്രാർത്ഥിച്ച ഈ സമയം ഏറ്റവും അനുഗ്രഹമുള്ള ഒരു സമയമായി പരിശുദ്ധാത്മാവ് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി നമ്മൾ ഒരു നിമിഷം നന്നായിട്ടൊന്ന് പാടി പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മൾ ഈ 40-ാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞൊന്ന് പാടി പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കാമോ, യേശു എന്തിനെയാ ഉണക്കിക്കളഞ്ഞത്? ഒരു ഫലമില്ലാത്ത അത്തിവൃക്ഷം. ആദ്യം ഇവിടെ നിന്നും കാണുന്നില്ല, ഇവിടെ പ്ലാവ് മാവൊക്കെ കാണുന്നുള്ളൂ. എന്താണ് ആ ഫലമില്ലാത്ത അത്തിവൃക്ഷം എന്നറിയാവോ? ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതയായിരിക്കും ഫലമില്ലാത്ത അത്തിവൃക്ഷമായി നിൽക്കുന്നത്. ആ അത്തിവൃക്ഷത്തിൻ്റെ സ്ഥാനത്ത് എന്തു ആവും? ചിലപ്പോൾ പറയും എൻ്റെ മദ്യപാനശീലം ഫലമില്ലാത്ത അത്തിവൃക്ഷമാണ്, അത് ഉണങ്ങിപ്പോകേണ്ടതാണ്, അതിനെ ദൈവം ഉണക്കാൻ ഇന്ന് വിട്ടുകൊടുക്കുവാണ്. ദൈവമേ, ഈ സ്വഭാവം ഉണ്ടല്ലോ, ഈ സ്വഭാവം, ഈ രീതി, ഈ പെരുമാറ്റം, ഈ ബന്ധമൊന്നും എനിക്ക് ചേർന്നതല്ല, ഈ ഇങ്ങനെ പോയാൽ ഞാൻ ആകെ എൻ്റെ ജീവിതം താറുമാറാകും, ഫലമില്ലാത്ത അത്തിവൃക്ഷം ഉണങ്ങിപ്പോണം ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് ചിലത് കോരിക്കളയണം. എൻ്റെ ഒരു കാര്യം ചിലപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, എൻ്റെ മദ്യപാനമായിരിക്കും, കുറ്റം പറയുന്ന സ്വഭാവമായിരിക്കും, എല്ലാവരെയും കുറിച്ച് ഇല്ലാവചനം പറയുന്ന, അത് ഞാൻ ഊരിക്കളയ പറ്റുമോ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല, എവിടെയൊക്കെ ആരും ഒന്നും മിണ്ടിയിട്ടില്ല, സാരമില്ല, നമുക്കൊന്ന് ചിന്തിക്കാം. അങ്ങനെ എറിഞ്ഞ് കളഞ്ഞ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, എൻ്റെ അറിവിൽ ചെറുപ്പക്കാരുണ്ട് കേട്ടോ, അവർ പല മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരായിരുന്നു, വലിച്ചെറിഞ്ഞു. അവരുടെ മാതാപിതാക്കൾക്ക് അത് വിഷമമായിരുന്നു, സഹോദരന് വിഷമമായിരുന്നു, ഭാര്യയ്ക്ക് വിഷമമായിരുന്നു. അത് അല്പം ഊരിയിട്ട് അപ്പുറത്തെ ബാഗിനകത്തിട്ട് ബാഗിനകത്ത് പൊതിഞ്ഞുകൊണ്ട് അത് എറിഞ്ഞ് കളയണം, അത് വേണ്ട, അത് മനുഷ്യർക്ക് ദോഷമാണ്, വിഷമമാണ്. കണ്ണുകളെ ഒന്ന് അടച്ച് ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചേ, കർത്താവ് എനിക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ല, എൻ്റെ ഇന്നത്തെ അവസ്ഥയെ ഞാൻ എൻ്റെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ധാരാളം ധാരാളം ആളുകളാണ് ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥനയിൽ അനുഗ്രഹിക്കപ്പെടുന്നത്, നിയോഗ പ്രാർത്ഥന, നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന സ്വീകരിക്കുന്നത്, അവർക്കത് അനുഭവമായി അനുഗ്രഹമായി ഈ കാലഘട്ടത്തിൽ ദൈവം ആ ശുശ്രൂഷയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് അനുഗ്രഹമാകുന്നു. ഒരു ദിവസം ഇങ്ങനെ വചനം കേട്ട് സ്വീകരിക്കുന്നവർ 3.5 ലക്ഷത്തിലധികം ആളുകളാണ്, ഏകദേശം അത് 10 ലക്ഷത്തിലധികം ആളുകൾ വരും. കാരണം ചിലപ്പോൾ ഒരു വ്യക്തി, ഒരു കുടുംബത്തിൽ വചനം കേൾക്കുന്നത് 4-5 പേര് ഒരുമിച്ച് നിന്നായിരിക്കും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ദിവസവും 10 ലക്ഷത്തിലധികം ഇവിടെ നിന്ന് ദൈവം അനുവദിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ, എല്ലാ ദേശാന്തരങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. ദൈവത്തിന്റെ വചനം അനേകരെ രൂപാന്തരപ്പെടുത്തുന്നു. സഭാവ്യത്യാസമന്യ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു. ജാതി മത ഭേദമന്യ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു. എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ച് ജീവിതത്തെ കൊടുത്ത് എല്ലാമുള്ള അത്തിവൃക്ഷം, എല്ലാമുള്ള ഒരു വലിയ മരമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കരുത്. എനിക്ക് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഞാൻ വലിയ സംഭവമാണ്. അയ്യോ സുഹൃത്തെ, ഉണങ്ങിപ്പോകാൻ ഒരു സെക്കൻഡ് മതി, ഉണങ്ങിപ്പോകാൻ നിമിഷങ്ങൾ മതി. എന്നാൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ ചിലർ, വേര് പോലും എനിക്കില്ല, എനിക്കൊരു സാധ്യതയില്ല, എൻ്റെ വീടിങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസ കുറവുള്ളവരാണ്, ഒരു ലോണ് പോലും ഞങ്ങൾക്ക് കിട്ടത്തില്ല, എൻ്റെ കാര്യം എങ്ങനെ ശരിയാകും, പ്രതീക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു വേര് പോലും ഇല്ലാത്ത ഞാൻ കിളിർക്കുമോ, വളരുമോ, ഫലം കായ്ക്കുമോ? പക്ഷെ ദൈവത്തിൻ്റെ വചനം നിന്നോട് പറയുന്നു, ഒരു വേര് പോലുമില്ലേലും, ഒരു തരിക്ക് സാധ്യതയില്ലേലും, നീ ആകുന്ന ഉണക്കമരത്തെ ഫലമുള്ള ഒരു ബദാം മരമാക്കി മാറ്റിയതുപോലെ നിന്റെ ജീവിതത്തെ മാറ്റുവാൻ, ഒരു നിമിഷം കൊണ്ട് മാറ്റുവാൻ, ഒരു രാത്രി കൊണ്ട് മാറ്റുവാൻ ഈ ദൈവം സർവശക്തനാണ്. നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൾ പരിഹരിക്കാൻ, നിന്റെ ജീവിതത്തിന് ഒരു അർത്ഥം കൊണ്ടുവരാൻ, നിന്റെ ജീവിതത്തിന്റെ ഭാവിയെ മനോഹരമാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതിയെന്ന്, ഒരു നിമിഷം മതിയെന്ന്. ഈ വചനം നിങ്ങൾ കേട്ടത്, നിങ്ങൾ ദൈവ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് കേട്ട വചനം അനേകരുടെ ജീവിതത്തിൽ പുതിയ ഒരു മുള പൊട്ടി വളരാൻ കാരണമാകും, അത് വളരാൻ കാരണമാകും, അത് ഫലം കായ്ക്കാൻ ഇടവരും. ഈ വ്യക്തി എഴുതി വച്ചേച്ച് സാക്ഷി കൂടാരത്തിൽ പിറ്റേ ദിവസം വരുമ്പോ കാണുന്നത് ബദാം പഴങ്ങൾ കായ്ച്ചു നിൽക്കുന്ന മരമാണ്. അദ്ദേഹം ഞെട്ടിപ്പോയി. എഴുതി വച്ച കമ്പ്
എഴുതി വച്ച വേരുപോലും ഇല്ലാത്ത കമ്പിന്റെ നിലയും വിലയും മാറി അവസ്ഥയെ മാറ്റി. ആരാണ് ഇന്നത്തെ എന്റെ ഉടങ്ങിയ അവസ്ഥയെ മാറ്റി മുള പൊട്ടി വളർത്തുന്നതും ഫലം കായ്ക്കത്തക്ക വിധം അതിനെ നിലനിർത്തുന്നതും ദൈവത്തിന്റെ ഇടപെടലാണ്, ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആരും ചിന്തിക്കരുത് ഞാൻ ഉണങ്ങിയ മരമാ. എന്നോട് ആ വ്യക്തി പറഞ്ഞു, എടാ ഉണക്ക മരമേ എന്ന് വിളിച്ചു. അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഈ ഉണങ്ങിയ മരത്തിന്റെ ചുവട്ടിൽ ബദാം പഴം പറിച്ചു തിന്നാൻ പലരും വരും. ഇന്നലെ തള്ളി പറഞ്ഞവരും വിമർശിച്ചവരൊക്കെ അതിൽ നിന്നൊരു പഴം വീഴുന്നത് കാത്തുനിന്ന് നോക്കി നിൽക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നിസ്സാരമൊന്നുമല്ല, നമ്മളെയൊക്കെ പലരും ഉണക്ക മരമാ, നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, നിനക്ക് അതില്ല, നിനക്ക് ഇതില്ല എന്നും പറഞ്ഞ് നമ്മളെ പലരും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നീയൊക്കെ രക്ഷപ്പെടുന്നോ, ഒരിക്കലും ഉണ്ടാകത്തില്ലടാ എന്ന് പറഞ്ഞവരുണ്ട്, ശപിച്ചവരുണ്ട്, നിന്ദിച്ചവരുണ്ട്. ഇല്ലാത്തതും ഉള്ളത് നാട് നീളെ പറഞ്ഞ് നടന്ന് ഉണക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇനി പറയാനൊന്നുമില്ല, എല്ലാം പറഞ്ഞ് ഉണക്കാൻ നോക്കിയിട്ടും ഇന്ന് ആ മരത്തിന്റെ ചോട്ടി വന്ന് നീക്കുക, ഒരു പഴം കിട്ടുമോന്നറിയാൻ, ഒരു പഴം കിട്ടുമോന്നറിയാൻ പേടിച്ച് വിറച്ച് നിൽക്കുക. അവര് ചിന്തിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ പോയത്. ദൈവത്തിന്റെ കണക്ക് കൂട്ടല. ഇവിടെ നിൽക്കുന്ന പല ബാഡ്ജറ്റ് ശുശ്രൂഷകർക്കും ഇതറിയാം. ഇവിടെ നിൽക്കുന്ന പല ശുശ്രൂഷകർക്കും ഞാൻ ഈ പറഞ്ഞതിന്റെ ദ്വയാർത്ഥം മനസ്സിലാകും, എല്ലാവർക്കും മനസ്സിലാകും. ഉടക്ക മരമെന്ന് പറഞ്ഞ് ശാപിച്ച് ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് ഇവിടെ നിറങ്ങിപ്പോയവർ പ്രാർത്ഥന ചോദിച്ച് കൈനീട്ടുന്നുണ്ട് പലരും. അവര് വിചാരിച്ചില്ല ഇതിൽ ബദാം പഴം കായ്ക്കുമെന്ന്. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം അധരം തുറന്ന് സ്തുതിച്ച് സ്തുതിച്ചൊന്ന് എല്ലാവരും ശക്തിയായിക്കണമേ, അത്ഭുത വിടുതൽ കൊണ്ടുവരണമേ, അനുഗ്രഹങ്ങളെ മുളപ്പിക്കണമേ, ഞങ്ങളെ വളർത്തണമേ, ഈ ഉണങ്ങിയ അവസ്ഥയെ മാറ്റണമേ. ഞങ്ങൾ എളിവപ്പെടുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിച്ച്
വിശ്വസിക്കുന്നു.
കരങ്ങളെ അടിച്ചൊന്ന് ചേർന്ന് പാടാം.
ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിൻ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിൻ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ.
പിന്നെയോ
ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം.
പണമോ
ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണ്
കരങ്ങൾ ഉയർത്തി അടിച്ച്.
മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്.
ഞങ്ങൾക്കല്ല
കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്.
അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ദുഃഖവെള്ളിയാഴ്ച ഇതിലെ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുകയില്ല. പിന്നത്തെ വെള്ളിയാഴ്ച അടുത്ത മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ്. സ്കൂളൊക്കെ അടച്ച സമയമാണ്. നമുക്കൊരുപാട് പേർക്ക് വരാനും പ്രാർത്ഥിക്കാനൊക്കെ സഹായിക്കും. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ സാമ്പത്തിക മേഖലയിൽ വല്ലാതെ ഇതുപോലെ സ്റ്റക്കായി നിൽക്കുന്ന, ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്ന പറ്റുന്നില്ല, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, ആ വിഷയമുള്ളവരെല്ലാം ഒന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും ഇന്ന് ആകെ എന്നെ ഉണങ്ങിയൊരു മരം പോലെ ആക്കിയിരിക്കുന്നു. എനിക്ക് ഈ അവസ്ഥയിൽ നിന്നും സത്യസന്ധമായി ഒന്ന് പുറത്തു വരണം. എൻ്റെ ജീവിതം ഒന്ന് അനുഗ്രഹമായി മാറണം. അതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം അതാണ്. ദൈവകരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുത്ത് ദൈവമേ എൻ്റെ ശരീരവും മനസ്സും ആത്മാവും എൻ്റെ നിയോഗവും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ നിന്റെ കരങ്ങളിൽ ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറ. മനസ്സുകൊണ്ട് പറ, നിങ്ങളുടെ മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം അയക്കുന്ന ഒരു വിടുതൽ അനുഭവിക്കാൻ കാരണമാകട്ടെ. ഇന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, നീ ഒരു ഉണക്ക മരമാണ്, ഒരു ഉണക്ക കമ്പാണ്. അത് കേട്ട് കുറച്ചുകൂടെ വാടാൻ നിന്നാൽ
വാടിപ്പോവുകയുള്ളൂ. എന്നാൽ അവിടെ നിന്നുകൊണ്ട് പറ, ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞാൻ എഴുതി വച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ആരാധനയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ ബാസ്ക്കറ്റിൽ നിങ്ങൾ ആ എഴുതി വച്ച ഓരോ പ്രാർത്ഥനകളും അഹറോന്റെ പേരെഴുതി സമാഗമ കൂടാരത്തിൽ എഴുതി വച്ച പ്രാർത്ഥന പോലെ, ഇതാ നിങ്ങളുടെ പേരടക്കം എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ് കർത്താവേ. ഈ ജന സമർപ്പിച്ച പ്രാർത്ഥനകളാണ് കർത്താവേ. ഈ ജനം ഏൽപ്പിച്ച പ്രാർത്ഥനകളാണ് കർത്താവേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ദൈവമേ. അങ്ങിന്നും ജീവിക്കുന്ന ദൈവമല്ലയോ, അങ്ങിന്നും പ്രവർത്തിക്കുന്ന ദൈവമല്ലയോ, അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരം പ്രവർത്തിക്കുകയില്ലയോ, ഇന്നും അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തുകയില്ലയോ. പരിശുദ്ധാത്മാവ് നിയോഗത്തിന് വേണ്ടി, ഈ വ്യക്തികൾക്ക് വേണ്ടി, അകത്ത് പുറത്തു പോയി നിൽക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, സാഹചര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. അത്ഭുത വിടുതൽ ഇപ്പോൾ ഒരുക്കണമേ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ശുശ്രൂഷകരെല്ലാം ചേർന്ന് ഈ ജനത്തിന് വേണ്ടി ഇവിടെ എഴുതി വച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് SSLC പ്ലസ് ടു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം ഇപ്പോൾ സമർപ്പിക്കുന്നു. എല്ലാം യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജനം നിസ്സഹായതയോടെ വിളിക്കുമ്പോൾ, അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് അടങ്ങിയിരിക്കരുതേ. അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഈ ജനത്തിന്റെ നേരെ ഇന്ന് നീട്ടണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് പ്രവർത്തിക്കാൻ ഇടവരണമേ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് എല്ലാവരും ഉറക്കെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ, നിയോഗത്തെ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം.
വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ
കരങ്ങൾക്ക് ദേഹത്തോട് ചേർത്ത് കോയമ്പത്തൂരിൽ നിന്നും, ചെന്നൈയിൽ നിന്നും, കണ്ണൂരിൽ നിന്നും, കോഴിക്കോടും, തൃശ്ശൂരിൽ നിന്നും ഒക്കെ ഇവിടെ, ആലപ്പുഴയിൽ നിന്നൊക്കെ ഇവിടെ വന്നത് ഇതുപോലെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ നിയോഗം ഞാൻ ഇവിടെ എഴുതി വെച്ച് പോവുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ കാണേണ്ടത് ഒരു വളർച്ചയാണ്, ഒരു ഉയർച്ചയാണ്, ഒരു നന്മയാണ്. ഇത് ഓൺലൈനിലൂടെ കാണുന്നവരുണ്ടാവാം, അവരും ഈ നിമിഷം പ്രാർത്ഥനയോടെ ഒന്ന് ചേർന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിച്ച്, നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഇന്ന് സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് സാധിച്ചു തരണം. നസ്രായനായ യേശുവേ, നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ഈ നാല് പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കരങ്ങളും പരമാവധി ഉയർത്തി ഈ ദിവികാരുണ യേശുവിനെ നോക്കിക്കൊണ്ട്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നാണ്. ഇരുട്ടിലായി പോയി എന്നല്ല, തകർന്നു എന്നല്ല, ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ നോക്കിയിട്ട് ഒന്നുറക്കെ പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. എന്റെ നിയോഗങ്ങൾ ഒരു സാക്ഷ്യമായി മാറും. ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു.
എന്റെ
നിയോഗങ്ങൾ
ഒരു സാക്ഷ്യമായി
ഇവിടെ മാറും.
ഞാൻ
വിശ്വസിക്കുന്നു.
ഞാൻ
വിശ്വസിക്കുന്നു.
ആമേൻ.
ആമേൻ.